ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിധിക്കരുത്. അതിനാധാരമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:10. യേശു അതറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ബേഥാന്യയിലുള്ള കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ ഭവനത്തിൽ യേശു ഇരിക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണിവിടെ വിവരിക്കുന്നത്. ഒരു സ്ത്രീ വിലയേറിയ പരിമളതൈലം കൊണ്ടുവന്ന് അത് യേശുവിൻ്റെ തലയിലൊഴിക്കുന്ന കാഴ്ച കണ്ട് അതിലിടപെട്ട ശിഷ്യന്മാരോട് യേശു മറുപടി പറയുന്ന ഭാഗമാണ് മേൽ വായിച്ചു കണ്ടത്. മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഓരോരുത്തരും നോക്കിക്കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. ചിലർ എല്ലാറ്റിലും കുറ്റം കണ്ടെത്താൻ സമർത്ഥരായിരിക്കും. വാസ്തവത്തിൽ അങ്ങനെയുള്ളവർ സ്വന്തം ജീവിതത്തിലുള്ള പോരായ്മകൾ മറച്ചു വയ്ക്കാനാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. തങ്ങൾക്ക് ചെയ്യാനാകാത്തത് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നതിന് പകരം ഞാൻ ചെയ്യാത്തത് മറ്റാരും ചെയ്യരുത് എന്ന മനോഭാവമാണ് അവർക്കുള്ളത്. ചിലർ എത്ര തന്നെ ശാസന കേട്ടാലും ഈ സ്വഭാവത്തിന് മാറ്റം വരാത്തവരാണ്. ഇവിടെ നിഷ്കളങ്കതയോടെ യേശുവിനെ തൈലം പൂശിയ സ്ത്രീയുടെ ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും കഴിഞ്ഞില്ല. അതിന് കാരണം അവരുടെ ഉള്ളിൽ മുൻപേ തന്നെ സ്ഥാനം പിടിച്ചിരുന്ന ചില ചിന്തകളാണ്. നമ്മുടെ മനസ്സിനും മുൻകൂർ ഇടം പിടിച്ചിരിക്കുന്ന അറിവുകളെ ചിലപ്പോഴെങ്കിലും തകർത്ത് കളയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ദൈവീകമായ കാര്യങ്ങളിൽ. കാരണം ദൈവം പ്രവർത്തിക്കുന്നത് നാം കണക്ക് കൂട്ടിയിരിക്കുന്ന വിധത്തിൽ ആയിരിക്കുകയില്ല. നാം പുറമേയുള്ളത് കാണുമ്പോൾ ദൈവം മനുഷ്യരുടെ ഹൃദയങ്ങളെ അറിയുന്നു. ഹൃദയവും ചിന്തയും തിരിച്ചറിയാതെ നാം നടത്തുന്ന വിമർശനങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കാം, അവരിലെ വിശ്വാസത്തിന് ഇടർച്ച വരുത്താം. ഒരു കാര്യത്തിലും നാം വേഗത്തിൽ വിധിയെഴുത്ത് നടത്തരുത്, പ്രത്യേകിച്ച് നമ്മെ സംബന്ധിക്കാത്ത വിഷയങ്ങളിൽ. ഇവിടെ ശിഷ്യന്മാരുടെ കാര്യമെടുത്താൽ അതുതന്നെയാണ് സംഭവിച്ചത്. കാരണം ആ സ്ത്രീ യേശുവിനെയാണ് തൈലം പൂശിയത്. അവളെ വിലക്കണമെങ്കിൽ യേശുവാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. യേശു അത് ചെയ്യാത്തിടത്തോളം മറ്റുള്ളവർ അവളെ അസഹ്യപ്പെടുത്തരുതായിരുന്നു. ഇതുപോലെ ദൈവം ഇടപെടേണ്ടിയ വിഷയങ്ങളിൽ നാം തലയിടരുത്. പകരം ദൈവത്തിൻ്റെ മനസ്സുള്ളവരായി മാറാം, മറ്റുള്ളവരിലെ നന്മ കാണുന്നവരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റോമർ 2:1. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളോവി, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായി യേശുവേ, ഇത്രത്തോളം ആരോഗ്യത്തോടും ബലത്തോടും കൂടി ഒരു ദിവസം കൂടെ നീ ഞങ്ങൾക്ക് തന്നല്ലോ. നിന്റെ ആ നന്മയെ ഓർത്തുകൊണ്ട് നിനക്ക് സ്തുതികരേറ്റുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നേടിയാക്കിയത് ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. മറ്റുള്ളവരിലെ നന്മ കാണുന്നവരാകുവാന് കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്റെ സ്വഭാവം ഒന്ന് വെളിപ്പെട്ടു വരുവാൻ, അതിലൂടെ മറ്റുള്ളവരെ വിധിക്കുന്നവരല്ല മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരെന്നെണ്ണുവാനുള്ള വലിയ കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പോരായ്മകൾ മറച്ചു വെക്കുന്നവരാകുവാനല്ല, മറിച്ച് അത് നിന്റെ സന്നിധിയിലെ നിരത്തി വെച്ചുകൊണ്ട് അതിന്മേൽ നിന്റെ നാമത്തിൽ ജയമെടുക്കുവാൻ, നിന്റെ സ്വഭാവം ഞങ്ങളിൽ തിളങ്ങി ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ജീവിക്കുന്ന നിന്റെ സാക്ഷികളാകുവാൻ ഈ ദിവസങ്ങളിൽ നീ ഞങ്ങളെ ഒരുക്കണമേ. ആമീൻ.
അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ,
അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം.
സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ സ്നേഹമായോതുന്നിതാ
സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ സ്നേഹമായോതുന്നിതാ
അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ ദുഃഖത്തിൽ പങ്കു ചേർന്നിടണം ആർദ്രത കാട്ടിടണം
അന്യർ തൻ ദുഃഖത്തിൽ പങ്കു ചേർന്നിടണം ആർദ്രത കാട്ടിടണം
ഉള്ളതിൽ പങ്കു നാം അഗതികൾക്കാ അറിഞ്ഞു നൽകേണം മടിച്ചിടാതെ അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ